ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വോട്ടെടുപ്പ് മറ്റന്നാൾ. തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. സൈന്യത്തിലെ വിവിധ മേഖലകളിലെ കൃത്യനിർവഹണ സംവിധാനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് സായുധ സേനകളുടെ സംയോജനം വേഗത്തിലാക്കണമെന്ന് സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ. രാഷ്ട്രീയ സംഘർഷത്തെ തുടർന്ന് കുവൈറ്റ് പാർലമെന്റ് പിരിച്ചുവിട്ടു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വോട്ടെടുപ്പ് മറ്റന്നാൾ. ഒരു റിപ്പോർട്ട്.
രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ താരപ്രചാരകരും മുതിർന്ന നേതാക്കളും പ്രചാരണ രംഗത്ത് സജീവമാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയിലും ഝാർഖണ്ഡിലും പ്രചാരണം നടത്തും. ഒഡീഷയിലെ നാല് മണ്ഡലങ്ങളാണ് മറ്റന്നാൾ വിധിയെഴുതുന്നത്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും. തിങ്കളാഴ്ച നടക്കുന്ന നാലാംഘട്ട തിരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും മുഴുവൻ സീറ്റുകളിലും വോട്ടെടുപ്പ് പൂർത്തിയാകും. കേന്ദ്രമന്ത്രിയും ബിജെപി നേതാവുമായ അമിത്ഷാ ഇന്നലെ ഝാർഖണ്ഡിലും പശ്ചിമബംഗാളിലും പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുത്തു. ഝാർഖണ്ഡിലെ നാലും പശ്ചിമബംഗാളിലെ എട്ടും സീറ്റുകളിലാണ് മറ്റന്നാൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി ഇന്ന് മഹാരാഷ്ട്രയിലാണ് പര്യടനം നടത്തുക. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിയും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ഉത്തർപ്രദേശിലെ കനൌജിൽ ഇന്നലെ പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുത്തു. ഉത്തർപ്രദേശിൽ 13, മധ്യപ്രദേശിൽ 8, മഹാരാഷ്ട്രയിൽ 11, ജമ്മുകശ്മീരിൽ 1, ബീഹാറിൽ 5 സീറ്റുകളിൽ നാലാംഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
തിങ്കളാഴ്ച നാലാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നില്ലെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്. പടിഞ്ഞാറൻ രാജസ്ഥാൻ ഒഴികെ ഇന്ത്യയിലെ ഒരു ഭാഗത്തും ഉഷ്ണതരംഗം നിലനിൽക്കുന്നില്ലെന്ന് ആകാശവാണിയോട് സംസാരിച്ച ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് സീനിയർ സയന്റിസ്റ്റ് ആർ കെ ജനാമണി പറഞ്ഞു. പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ചൂടിന് ഇന്നു മുതൽ ശമനമുണ്ടാകും. ഗുജറാത്തിൽ ദഹോദ് ലോക്സഭാ സീറ്റിന് കീഴിലുള്ള പർഥംപൂര പോളിംഗ് സ്റ്റേഷനിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. ഈ മാസം 7 നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേട് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പർഥംപൂര പോളിംഗ് സ്റ്റേഷനിൽ ഇന്ന് റീപോളിംഗ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു. രാജ്യത്തെ മധ്യ തെക്കൻ മേഖലകളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പശ്ചിമബംഗാൾ, സിക്കിം സംസ്ഥാനങ്ങളിൽ നാളെ വരെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ബീഹാർ, ഝാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ ഇടിയോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ഗംഗാ സമതല മേഖലയിലും ഒഡീഷയിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മധ്യപ്രദേശ്, വിദർഭ മേഖലകളിൽ തിങ്കളാഴ്ച വരെയും മഹാരാഷ്ട്ര, മറാത്ത്വാഡ മേഖലകളിൽ നാളെ വരെയും ആലിപ്പഴ വീഴ്ചയ്ക്കും സാധ്യത. അതേസമയം ഡൽഹിയിലും ദേശീയ തലസ്ഥാന മേഖലയിലും ഇന്നലെ രാത്രി ശക്തമായ പൊടിക്കാറ്റ് അനുഭവപ്പെട്ടു. മോശം കാലാവസ്ഥയെ തുടർന്ന് നിരവധി വിമാനങ്ങൾ റദ്ദാക്കി. മരങ്ങൾ കടപുഴകി വീഴുകയും വൈദ്യുതി ബന്ധം തടസ്സപ്പെടുകയും ചെയ്തു. ഡൽഹിയിൽ ഈ ആഴ്ച റെക്കോർഡ് താപനിലയായ 42 ഡിഗ്രി രേഖപ്പെടുത്തിയിരുന്നു. ഡൽഹിയിൽ ഇന്നലെ രാത്രിയുണ്ടായ ശക്തമായ കാറ്റിൽ വൻമരം കടപുഴകി വീണ് 2 പേർ മരിച്ചു, 17 പേർക്ക് പരിക്കേറ്റു. സമീപത്തുള്ള കെട്ടിടത്തിന് വൻ കേടുപാടുകൾ സംഭവിച്ചു. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ഇടിമിന്നൽ മുന്നറിയിപ്പുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഭൂമിയിൽ ശക്തിയേറിയ സൌരക്കാറ്റ് വീശിയതായി റിപ്പോർട്ട്. 2 ദശാബ്ദത്തിനിടെയുണ്ടായ ഏറ്റവും ശക്തിയേറിയ സൌരക്കാറ്റാണ് ഉണ്ടായത്. സൌരക്കാറ്റ് ഒരാഴ്ച നീണ്ടുനിന്നാൽ ഉപഗ്രഹ സിഗ്നലുകളും മൊബൈൽ സിഗ്നലുകളും വൈദ്യുതി ബന്ധവും തടസ്സപ്പെടാനിടയുണ്ടെന്ന് മുന്നറിയിപ്പ്. സൌരജാലകൾ ഇന്നലെ രാത്രി മുതലാണ് അനുഭവപ്പെടാൻ തുടങ്ങിയതെന്നും അത് പിന്നീട് ശക്തമായ സൌരക്കാറ്റായി മാറുകയായിരുന്നുവെന്നും യുഎസ് നാഷണൽ ഓഷ്യാനിക് ആന്റ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷന്റെ കാലാവസ്ഥാ പ്രവചന കേന്ദ്രം അറിയിച്ചു. രാഷ്ട്രീയ സംഘർഷത്തെ തുടർന്ന് കുവൈറ്റ് പാർലമെന്റ് പിരിച്ചുവിട്ടു. ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ 4 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. കുവൈറ്റ് അമീർ ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ സബാഹാണ് ഇക്കാര്യം അറിയിച്ചത്. രാഷ്ട്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഈ നടപടികൾ എടുക്കാൻ സമീപകാല പ്രക്ഷോഭങ്ങൾ തന്നെ പ്രേരിപ്പിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ഭരണഘടനാപരമായ സസ്പെൻഷൻ കാലയളവിൽ ജനാധിപത്യ പ്രക്രിയയുടെ എല്ലാ വശങ്ങളും സമഗ്രമായി പരിശോധിക്കുമെന്ന് അമീർ പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഇആർ ന്യൂസ് അണ്ടർസ്കോർ ടിവിഎം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
സൈന്യത്തിലെ വിവിധ മേഖലകളിലെ കൃത്യനിർവഹണ സംവിധാനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് സായുധ സേനകളുടെ സംയോജനം വേഗത്തിലാക്കണമെന്ന് സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ. ഡൽഹിയിൽ സമാപിച്ച പരിവർത്തൻ ചിന്തൻ 2 പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
സായുധസേനകളുടെ ഏകോപനത്തിനും സംയോജനത്തിനുമായുള്ള വിശാല ചർച്ചകൾക്കായി ഡൽഹിയിൽ ചേർന്ന 2 ദിവസത്തെ പരിവർത്തൻ ചിന്തൻ 2 സമാപിച്ചു. സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ പരിപാടിക്ക് നേതൃത്വം നൽകി. സേനകളുടെ സംയോജനം ലക്ഷ്യമിട്ടുള്ള വിവിധ സംരംഭങ്ങളുടെ പുരോഗതി അദ്ദേഹം വിലയിരുത്തുകയും പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുകയും ചെയ്തു. വിവിധോദ്ദേശ പ്രവർത്തന മേഖലകളിൽ പ്രതികരണ ശേഷിയുള്ള ഇന്ത്യൻ സായുധസേനയുടെ രൂപീകരണത്തിന് ഇത് വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2 ദിവസം നടന്ന പരിപാടിയിൽ മുഴുവൻ സമയവും പങ്കെടുത്ത വിവിധ കമ്മിറ്റികളെ സംയുക്ത സേനാ മേധാവി അഭിസംബോധന ചെയ്തു. ഇത്തരം ചർച്ചകൾ സേനകളെ കൂടുതൽ ശക്തമാക്കാൻ ഉപകരിക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം രാജ്യത്തിന്റെ അഖണ്ഡതയും ദേശീയ പരമാധികാരവും സംരക്ഷിക്കാനുള്ള സൈന്യത്തിന്റെ ദൃഢനിശ്ചയവും കഴിവും ശക്തിപ്പെടുത്തുമെന്നും അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസ് മത്സരത്തിൽ ഗുജറാത്ത് 35 റൺസിന് വിജയിച്ചിരുന്നു. ഗുജറാത്ത് ഉയർത്തിയ 232 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈയ്ക്ക് നിശ്ചിത ഓവറിൽ 196 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 2024 ദോഹ ഡയമണ്ട് ലീഗിൽ ഇന്ത്യയുടെ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര 2nd സ്ഥാനം കരസ്ഥമാക്കി. മുൻനിര താരമായ ജാക്കൂബ് വാട്ട്ലജാണ് 1st സ്ഥാനത്ത്. നീരജ് 88.36 മീറ്ററും ജാക്കൂബ് 88.38 മീറ്ററും എറിഞ്ഞാണ് വിജയം കരസ്ഥമാക്കിയത്. ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവായിരുന്ന കിഷോർ ജെന 76.31 മീറ്റർ എറിഞ്ഞ് മത്സരത്തിൽ നിന്നും പുറത്തായി. വനിതാ ഗുസ്തിയിൽ പാരീസ് ഒളിമ്പിക്സ് യോഗ്യത നേടുന്ന 5th ഇന്ത്യൻ താരമായി നിഷ ദഹിയ. ഇസ്താംബുളിൽ ഇന്നലെ നടന്ന 68 കിലോ വിഭാഗത്തിൽ റൊമാനിയയുടെ അലക്സാൻഡ്രിയ അൻഖേലിനെ പരാജയപ്പെടുത്തിയാണ് നിഷ യോഗ്യത നേടിയത്. കഴിഞ്ഞ വർഷത്തെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വെള്ളിമെഡൽ ജേതാവായ നിഷ അൻഖേലിനെ 8-4 പരാജയപ്പെടുത്തിയിരുന്നു. ആദ്യമായാണ് 5 ഇന്ത്യൻ വനിതാ ഗുസ്തി താരങ്ങൾ ഒളിമ്പിക്സിൽ മത്സരിക്കുന്നത്. അതേസമയം ഗ്രീക്കോ റോമന്റെ 6 വിഭാഗങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ ആദ്യ റൌണ്ടുകളിൽ പരാജയപ്പെട്ടു. അഫ്ഗാനിസ്ഥാന്റെ വടക്കൻ പ്രവിശ്യയിൽ കനത്ത മഴയെ തുടർന്ന് 50 പേർ മരിക്കുകയും 100 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കനത്ത മഴ ഭാഗ്ലാൻ പ്രവിശ്യയിലെ 5 ജില്ലകളെ ബാധിച്ചതായി താലിബാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. കാണാതാകുന്നവരുടെ എണ്ണം കൂടുന്നത് മരണനിരക്ക് വർദ്ധിക്കാൻ കാരണമാകുമെന്ന് ദുരന്ത നിവാരണ വകുപ്പ് അറിയിച്ചു. കുറച്ചാഴ്ചകളായി അപ്രതീക്ഷിതമായി പെയ്യുന്ന കനത്ത മഴ അഫ്ഗാനിസ്ഥാനിലെ ജനജീവിതം ദുസ്സഹമാക്കി. ഇസ്രായേലിന്റെ റഫ അധിനിവേശ നടപടികൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ഈജിപ്ത്. റഫ അധിനിവേശവുമായി ഇസ്രായേൽ മുന്നോട്ടു പോയാൽ ചരിത്രപ്രസിദ്ധമായ ക്യാമ്പ് ഡേവിഡ് ഉടമ്പടി അസാധുവാക്കുമെന്നും ഈജിപ്ത് വ്യക്തമാക്കി. റഫയിലെ ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾക്കെതിരെ നേരത്തെ യുഎസും രംഗത്തെത്തിയിരുന്നു. ഇസ്രായേലും ഈജിപ്തും തമ്മിലുള്ള സമാധാന ചർച്ചകളിലെ സുപ്രധാന നാഴികക്കല്ലാണ് ക്യാമ്പ് ഡേവിഡ് ഉടമ്പടി. ഐക്യരാഷ്ട്രസഭയിൽ അംഗമാകാനുള്ള പലസ്തീന്റെ ശ്രമത്തെ പിന്തുണയ്ക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ കരട് പ്രമേയത്തിന് ഇന്ത്യ അനുകൂലമായി വോട്ട് ചെയ്തു. 193 അംഗ പൊതുസഭ പ്രത്യേക അടിയന്തര സമ്മേളനം ചേർന്ന് പലസ്തീന്റെ പൂർണ്ണ അംഗത്വത്തെ പിന്തുണയ്ക്കുന്ന അറബ് ഗ്രൂപ്പ് പ്രമേയം യുഎൻഎൽ അവതരിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വോട്ടെടുപ്പ് മറ്റന്നാൾ. തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. സൈന്യത്തിലെ വിവിധ മേഖലകളിലെ കൃത്യനിർവഹണ സംവിധാനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് സായുധ സേനകളുടെ സംയോജനം വേഗത്തിലാക്കണമെന്ന് സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ. രാഷ്ട്രീയ സംഘർഷത്തെ തുടർന്ന് കുവൈറ്റ് പാർലമെന്റ് പിരിച്ചുവിട്ടു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.